സംഗതികൾ ഭയങ്കര സ്പീഡിൽ പോവുകയാണ്. അന്താരാഷ്ട്ര രാഷ്ട്രീയം, അതായത് അത്ഭുതകരമായ ഒരു കൂട്ടുകെട്ട് ഇന്നലെ രൂപപ്പെട്ടു. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ച് മൂന്ന് രാജ്യങ്ങൾ ഒപ്പിട്ടു. സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി മൂന്ന് പേരും ചേർന്ന് ഒരു സൈനിക സഖ്യം ഒപ്പിട്ടു. മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാളിനെ മറ്റാരെങ്കിലും ആക്രമിച്ചാൽ അത് മൂന്ന് പേരെയും ആക്രമിച്ചതായിട്ട് കണക്ക് കൂട്ടും എന്ന് പറഞ്ഞാണ് കരാറൊക്കെ എഴുതിയിരിക്കുന്നത്. നേരത്തെ ഇതുപോലെ പാകിസ്ഥാനും സൗദി അറേബ്യയും കൂടെ ഒപ്പിട്ട ഒരു കരാറുണ്ടായിരുന്നു. സമയമായി കഴിഞ്ഞപ്പോൾ, നമ്മളുമായിട്ട് അടിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സൗദി പറഞ്ഞു, അല്ല കരാറൊക്കെ ഉണ്ട് പക്ഷേ ഇന്ത്യയെ ആക്രമിക്കാനൊന്നും ഞങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് സൗദി അങ്ങ് മാറി. സൗദി കരാർ ഇന്ന് വാങ്ങിക്കുകയും പാകിസ്ഥാൻ എന്ത് ചെയ്യാനാണ്? സൗദിയെ ഞൊട്ടുക. സൗദിയുടെ ഇന്ന് കടം മേടിച്ച് അങ്ങനെ മുങ്ങി നിൽക്കുകയാണ് പാകിസ്ഥാൻ. ഇപ്പോൾ തന്നെ ഈ മൂന്ന് പേരുടെ സന്ധി നിങ്ങൾ നോക്കിയോ. രണ്ട് വമ്പൻ പണക്കാർ, ഒരു പാവപ്പെട്ടവൻ, ഇവർ തമ്മിലുള്ള കരാർ എങ്ങനെ ഇരിക്കും? പാവപ്പെട്ടവൻ എപ്പോഴും താഴ്ന്നു തന്നെ നിൽക്കും. നമ്മളൊരു കല്യാണത്തിന് രണ്ട് കാർന്നവന്മാർ, നല്ല കാശുള്ളവർ, അതിൻ്റെ കൂടെ മൂന്നാമതൊരു കാർന്നവർ, അയാളുടെ കാശൊന്നുമില്ല പക്ഷേ ആൾബലമുണ്ട്, കുറേ മക്കളൊക്കെ ഉണ്ട് പുള്ളിക്ക്. ഇയാൾ സ്വാഭാവികമായിട്ട് പന്തൽ പണിക്കാരനും കറിവെപ്പുകാരനുമായിട്ടും മാറും കല്യാണത്തിന്, ഇല്ലേ? മറ്റേ രണ്ട് പേര് വലിയ ഷൈനിങ്ങോടെ കല്യാണം നടത്തും. ഇയാൾ മേശ തുടയ്ക്കാനും സാമ്പാർ വിളമ്പാനും ഒക്കെ ആയിട്ട് ഇയാളും ഇയാളുടെ മക്കളും നിൽക്കും. ഞാനും എൻ്റെ രണ്ട് കൂട്ടുകാരും നമുക്ക് പറഞ്ഞുകൊണ്ട് നടക്കാം എന്നുള്ളതല്ലാതെ സ്റ്റാറ്റസ് ഉണ്ടാവില്ല. പാകിസ്ഥാന് ആകെ ഈ സന്ധിയിൽ ചെയ്യാവുന്നൊരു കാര്യം, ഇവർക്ക് ആയുധങ്ങളൊന്നും കൊടുക്കാൻ പാകിസ്ഥാൻ നിർവാഹമില്ല. പാകിസ്ഥാൻ തന്നെ ചൈനയിൽ നിന്ന് മേടിച്ചൊക്കെയാണ് അവർ ചില പടക്കങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത്. അതുതന്നെ എന്താ J-10 JF-17 രണ്ട് ചൈനീസ് വിമാനങ്ങൾ, അത് റഫാലിനേക്കാൾ മെച്ചമാണ് എന്ന് ഫ്രാൻസിൽ റിട്ടയറായ ഒരു നേവിക്കാരനെ കൊണ്ട് അയാൾ വിമാനം പറപ്പിക്കുന്ന ചാൾസ് ഡിഗാൾ എന്ന് പറയുന്ന വലിയ വിമാനവാഹിനി കപ്പലുണ്ട് ഫ്രാൻസിന്. അതിൽ ഈ നമ്മുടെ റഫാൽ വിമാനം ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ് പുളി. ഈ പുളി സർട്ടിഫൈ ചെയ്തു റഫാല്, ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് റഫാല് വീഴ്ത്തി. അത് J-10 ഉം JF-17 ഉം ഒക്കെ ചേർന്നിട്ടാണ്. അതുകൊണ്ട് ചൈനീസ് വിമാനങ്ങൾ സുപ്പീരിയറാണെന്നൊക്കെ ഇയാളെ കൊണ്ടൊരു യൂട്യൂബ് വീഡിയോയിൽ തട്ടി വിടിയിച്ച പാടെ ഫ്രഞ്ച് സർക്കാർ ഇതിനെ പൊക്കി. എന്താണോ ഇത് ചോദിച്ചു, സാറേ അത് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവരൊന്ന് സൂചിച്ചോട്ടെ, എടാ നമ്മുടെ വിമാനത്തിൽ നീ കുറ്റം പറയുന്നത്. അല്ല, നമുക്കിപ്പോൾ ഇഷ്ടം പോലെ വിമാനമുണ്ട്, ഇഷ്ടം പോലെ കച്ചവടമുണ്ട്. ഇന്ത്യ തന്നെ 36 വാങ്ങിച്ചു കഴിഞ്ഞു. ഇനി 114 സംതിങ് അതിനുള്ള കരാറായിട്ടുണ്ട്. അത് ജോയിൻ്റ് ആയിട്ട് നിർമ്മിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ പണക്കാരല്ലേ. ചൈനയ്ക്ക് അവരുടെ വിമാനമൊന്നും വിൽക്കാൻ പറ്റിയിട്ടില്ല, കാരണം വാർ പ്രൂവണല്ല ഇതുവരെ. അപ്പോൾ എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് അവർ രക്ഷപ്പെട്ടു പോകുന്നത് പൊക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. അത് കൊള്ളാം, അതൊക്കെ അങ്ങ് കോടതി പോയിട്ട് പറഞ്ഞാൽ മതി. സ്റ്റേഷനിലിപ്പോൾ 2 ഇടിയും കൊടുത്തിട്ട് ആശാനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ഫ്രാൻസുകാർ. ഇതിനിടയ്ക്ക് നമ്മുടെ ഒരു റഫേൽ പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള റെക്കോർഡ് പുറത്ത് വന്നു. നമ്മളായിട്ട് പുറത്ത് വിട്ടതല്ല കേട്ടോ, ഇതൊക്കെ ഓരോ കാര്യം നോക്കാം. 36 റഫേലാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ മിലിറ്ററിയിൽ നിന്ന് ഇതിൻ്റെ സ്പെയർ പാർട്സ്, അത് ഇതൊക്കെ റെഗുലർ മെയിൻ്റനൻസ് വേണമല്ലോ. അതിനുള്ള റിക്വസ്റ്റ് മിലിറ്ററിക്കാർ റേസ് ചെയ്തു. ആ മിലിറ്ററി റിക്വസ്റ്റിൽ 36 സ്പെയർ പാർട്സ് ചോദിച്ചിട്ടുണ്ട്. ആ റിക്വസ്റ്റ് പുറത്ത് വന്നു, അതോ ആരോ പുറത്ത് വിട്ടതോ. ഇപ്പോൾ റിക്വസ്റ്റിൽ എണ്ണി നോക്കിക്കഴിഞ്ഞപ്പോൾ 36 ചില സാധനങ്ങൾ 36 × 2 = 72 ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഏതായാലും 36 ഗുണിതങ്ങളായിട്ടാണ് എല്ലാ സാധനങ്ങളും വരുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താ? നമ്മുടെ എയർഫോഴ്സിൻ്റെ കയ്യിൽ 36 റഫേൽ വിമാനങ്ങളുണ്ട്. ഇപ്പോൾ 2-3 എണ്ണം പാകിസ്ഥാൻ അന്ന് വെടിവെച്ചിട്ടു എന്ന് വയ്ക്കുക, ആ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത്. അത്രയും കുറവ് സ്പെയർ പാർട്സ് അല്ലേ മേടിക്കുകയുള്ളൂ. വീണ് തകർന്നു പോയ വിമാനത്തിന് പിന്നെ സ്പെയർ പാർട്സ് വേണ്ടല്ല, അത് പോയില്ലേ. അപ്പോൾ ഈ 36 ചോദിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇന്ത്യയുടെ ഒരു റഫാലും വീണിട്ടില്ല എന്ന് വാർത്തയായി. അപ്പോഴും നമ്മൾ മിണ്ടിയില്ല, നമ്മളെ എയർഫോഴ്സും ഒന്നും മിണ്ടിയില്ല. രാജ്നാഥ് സിംഗും ഒരക്ഷരം മിണ്ടിയില്ല. കാരണം നമ്മൾ വിമാനത്തിൻ്റെ ലാഭനഷ്ടങ്ങൾ പുറത്ത് വിടുന്നില്ല എന്നുള്ള നിലപാടിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ അമിത്ഷാ വന്ന് പ്രസ്താവന നടത്തിയില്ല എന്നൊക്കെ പറയുന്ന പോലെ രാജ്നാഥ് സിംഗ് വന്ന് ഇത് പ്രഖ്യാപിച്ചാലേ ഞാൻ ജലപാനം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി സത്യാഗ്രഹം കിടക്കുമല്ലോ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്ത് കിട്ടുന്നു. കാരണം മനുഷ്യജീവനല്ലേ. രാഹുൽ ഗാന്ധിക്കാണെങ്കിൽ നിരാഹാരം കിടക്കണം, മറ്റേ ഗാന്ധിക്കുള്ള കഴിവൊന്നും ഈ ഗാന്ധിക്കില്ലല്ലോ. അതുകൊണ്ട് അതിനുള്ള സാധ്യതയും കുറവാണ്. ഏതായാലും അതുപോട്ടെ, ഇവരുടെ ഈ രണ്ട് പണക്കാരും ഒരു ദരിദ്രവാസിയും തമ്മിലുള്ള കൂട്ടുകെട്ടിൽ ദരിദ്രവാസിക്കാകെ ചെയ്യാവുന്നൊരു കാര്യം എന്താ? മാൻ പവർ സപ്ലൈ, അതാണല്ലോ. രണ്ട് കാശുള്ള കാർന്നവന്മാരും ഒരു കാശില്ലാത്ത കാർന്നവരും ചേർന്നൊരു കല്യാണം നടത്തിക്കഴിഞ്ഞാൽ കാശില്ലാത്ത കാർന്നവരും അങ്ങേരുടെ മക്കളും മേശ തുടയ്ക്കാനും കസേര പിടിച്ചിടാനും പിന്നെ ചോറും കറിയും വയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള ജോലിയിലേക്ക് മാറും. കാശുള്ളവർ ഷൈൻ ചെയ്യും കല്യാണത്തിൽ. ഇതാണല്ലോ സംഭവിക്കുന്നത്. ഇതുപോലെ എന്തെങ്കിലും യുദ്ധമോ ഭണ്ഡാരമോ വന്നു കഴിഞ്ഞാൽ തുർക്കിയും സൗദി അറേബ്യയും തല ഉയർത്തി നിൽക്കുകയും പാകിസ്ഥാൻ ഏഴാം കൂലിയായിട്ട് ഇവരെ ഓച്ഛാനിച്ച് നിൽക്കുക. കാരണം സൗദി അറേബ്യയിൽ നിന്ന് കടം മേടിച്ചാണ് പാകിസ്ഥാൻ ജീവിക്കുന്നത്. 10 പൈസ ഇല്ല കയ്യിൽ, ഗോതമ്പ് കൂടി മേടിക്കാൻ കാശില്ലാതെ നിൽക്കുകയാണ്. മനസ്സിലെ, അയാളാണ് പോയിട്ട് ഡിഫൻസ് സഖ്യം ഉണ്ടാക്കുന്നത്. ഏതായാലും സഖ്യത്തിലൊരു കണ്ടീഷനുണ്ട്. സഖ്യത്തിലെ 3 പേരിൽ ആരെയെങ്കിലും ഒരാളെ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ അത് 3 പേരെയും ആക്രമിച്ചതായിട്ട് കണക്ക് കൂട്ടും. അപ്പോൾ പാകിസ്ഥാൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുകയാണെങ്കിൽ ഇനി സൗദി അറേബ്യ സഹായത്തിന് വരും, അല്ലെങ്കിൽ തുർക്കി വരും. തുർക്കി വന്നതുമാണ്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് തുർക്കി ചില ഡ്രോണും ചില എൻജിനീയർമാരെയൊക്കെ പാകിസ്ഥാന് കൊടുത്തതാണ്. അതിനെ ചൊല്ലി വലിയ ബഹളമൊക്കെ ഉണ്ടായതാണ്. തുർക്കി കമ്പനികളെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പലവിധ പ്രശ്നങ്ങളുണ്ടായി, നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ തുർക്കി ഓപ്പൺ ആയിട്ട് പാകിസ്ഥാൻ്റെ കൂടെയാണ്. കാശ്മീരിൽ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നു എന്നൊക്കെ പറയുന്ന ടീമാണ് തുർക്കി, തുർക്കിയുടെ ഉർദോഗാൻ. അപ്പോൾ തുർക്കി പാകിസ്ഥാനെ സഹായിക്കുമായിരിക്കും, പക്ഷെ സൗദി അറേബ്യ എന്ത് ചെയ്യും? ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് സൗദി അറേബ്യയുടെ സഹായവും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരുന്നു. പാകിസ്ഥാൻ പറഞ്ഞു, ചേട്ടാ നമ്മൾ തമ്മിൽ മാത്രം ഒരു, ഇപ്പം തുർക്കിയുമായിട്ടുള്ള കരാർ ഇപ്പോൾ ഉണ്ടായത്, പക്ഷേ നമ്മൾ തമ്മിൽ പണ്ടേ കരാറുണ്ടല്ലോ, അപ്പോൾ ആ കരാറനുസരിച്ച് ചേട്ടൻ എന്നെ സഹായിക്കണം. സൗദി അറേബ്യ കണ്ണുമടച്ചിട്ട് പറഞ്ഞു, കരാറൊക്കെ അവിടെയുണ്ട്, പക്ഷേ ഇന്ത്യയുമായിട്ട് എതിർക്കാൻ ഞങ്ങളില്ല. എന്ന് വെച്ചാൽ നീ കാണിക്കുന്നത് പോക്കിടിത്തരമാണ് മോനെ, അതിന് കൂട്ടു നിൽക്കാൻ ഞങ്ങളില്ല. ഇതാണ് സൗദി അറേബ്യ മുഹമ്മദ് ബിൻ സൽമാൻ അറിയിച്ചത്. അപ്പോൾ പാകിസ്ഥാൻ്റെ മനസ്സിലതുമുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ മറ്റ് 2 പേരുടെയും ഈക്വലായിട്ടിരുന്ന് ഒപ്പിട്ട് പടഹമിടിച്ച് ഒക്കെ പോയിട്ടുണ്ട്. അതെങ്ങനെയാകും എന്ന് കണ്ടറിയണം. ഇത് കണ്ടറിയണം എന്ന് പറയാനൊരു കാര്യമുണ്ട്. ഇന്നലെ ഈ കരാറ് ജിദ്ദയിൽ ഒപ്പിടുന്നു. മിനിഞ്ഞാന്ന് നെതന്യാഹു ഒരു ദീർഘമായ ഫോൺ സംസാരം നരേന്ദ്രമോദിയുമായിട്ട്, അത് അന്താരാഷ്ട്ര തലത്തിൽ വാർത്തയായി. ഇവർ തമ്മിൽ ഫോണിൽ ഇത്ര വലിയ സംസാരിക്കേണ്ട കാര്യമെന്താ? ഏതായാലും കാര്യം ആരും പുറത്ത് പറഞ്ഞില്ല. പക്ഷേ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെതന്യാഹു വിളിച്ചു പറഞ്ഞു നാളെ അവർ കരാർ ഒപ്പിടുകയാണ്. നെതന്യാഹുവിന് കിട്ടാത്ത വിവരം ഇല്ലല്ലോ. മൊസാദ് അല്ലേ കൈ കിടക്കുന്നത്? ആ മൊസാദ് പറഞ്ഞപ്പോഴാണ് ഒരു സൈഡ് സ്റ്റോറി കേട്ടോ. മൊസാദിലെ 2 പേരെ നെതന്യാഹു സാക്ക് ചെയ്തു, പറഞ്ഞു വിട്ടു, പിരിച്ചു വിട്ടു. കാര്യം എന്താണെന്ന് വെച്ചാൽ 45 നേതാക്കളെ അലി ഖമേനി അടക്കം ഒറ്റയടിക്ക് February 27 രാത്രി അല്ലെങ്കിൽ 28 വെളുപ്പിന് തീർത്തിട്ടും ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടായില്ല. ആ ഭരണമാറ്റം ഉണ്ടാകും എന്ന് ഉറപ്പിക്കാനായിട്ട് ഡിസൈനുമൊക്കെ ആയിട്ട് മൊസാദാണ് അത് ഏറ്റത്. നിങ്ങൾ ഇവരെയൊക്കെ തട്ടിക്കോ, അപ്പോൾ തന്നെ ഭരണമാറ്റം 2-3 ദിവസത്തിനകം ഭരണമാറ്റം ഉണ്ടാകും. വെനിസ്വേലയിൽ ചെയ്ത പോലെ അത്ര സ്മൂത്തായിട്ട് ഇവിടെ പറ്റില്ല, കുറച്ച് റഫായിരിക്കും, പക്ഷേ നമുക്ക് ശരിയാക്കാം. നമ്മുടെ ഇപ്പം ശരിയാവാത്തതിന് ഉത്തരവാദി ആര് എന്ന് അന്വേഷിച്ചു, കണ്ടെത്തി. 2 പേരെ സമ്മർലി ഡിസ്മിസ് ഫ്രം മൊസാദ്, വീട്ടിൽ പോടാൻ കഴിവില്ലാത്തവനെ. അങ്ങനെ നിൽക്കുകയാണ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ കൈവിടണം. ഇസ്രായേൽ കാരണം നമ്മൾ വെറുതെ വിഷമിക്കുകയാണ്. നമ്മളുടെ കാശും ആയുധവും തിന്നുന്ന ഒരു ഭീമനാണ് ഇസ്രായേൽ എന്നൊക്കെ അമേരിക്കയിൽ ട്രംപിനെ ഒരുപാട് പേർ ഉപദേശിക്കുന്നു. സൈകിട്ട് കഴിഞ്ഞപ്പോൾ നെതന്യാഹു പറഞ്ഞു, ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിച്ചോ. ഈ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്കറിയാം. ഞാൻ ഒറ്റയ്ക്ക് ഇറാനെ നേരിട്ടോളാം, ബാക്കി ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതും നേരിട്ടോളാം. സൗദി അറേബ്യയുമായിട്ട് നെതന്യാഹുവിനും ഒരു കരാറുണ്ട്, എബ്രഹാം അക്കോർഡ് എന്ന് പറയും. ഇരിക്കട്ടെ, നെതന്യാഹു മോദിയെ വിളിച്ചത് എന്തിനാണ്? ഈ കരാറിൻ്റെ തലേദിവസം തന്നെ. അതിന് കാരണമുണ്ട്. ഫെബ്രുവരി 27-ാം തീയതിയാണ് മോദി ഇസ്രായേലിൽ നിന്ന് തിരിച്ചു വരുന്നത്, ഇസ്രായേൽ സന്ദർശനം കഴിഞ്ഞ് 2 ദിവസത്തെ സന്ദർശനം. അതാണ് മോദിയും ഇസ്രായേലും കൂടെ നടത്തിയ, നെതന്യാഹുവും കൂടെ നടത്തിയ ഗൂഢാലോചനയെ തുടർന്നാണ് ഇറാനെ ആക്രമിച്ചതെന്നൊക്കെ പലരും പറയാൻ കാര്യം. മോദി അവിടെ നിന്ന് തിരിച്ചു വരുന്നു, മണിക്കൂറുകൾക്കുള്ളിൽ ഇറാനിൽ ആക്രമണം നടത്തുന്നു. ഈ ലോജിക്ക് വെച്ചിട്ടാണ്. കാര്യമൊന്നുമില്ലെങ്കിൽ കേൾക്കാൻ സുഖമുള്ളൊരു കഥയായിരുന്നു അത്. പക്ഷേ അന്ന് ഫെബ്രുവരി 27 ഇറാനെ ആക്രമിക്കുന്നതിന് മുമ്പ് നെതന്യാഹു തുറന്നു പറഞ്ഞിരുന്നു, ഒരു ഹെക്സഗൺ നിലവിൽ വരാൻ പോകുന്നുണ്ട്, ആക്സിസ് ഓഫ് ഹെക്സഗൺ, അലയൻസ് ഓഫ് ഹെക്സഗൺ, അതിൻ്റെ പേര് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അതിൽ ഇസ്രായേൽ, ഇന്ത്യ, ഗ്രീസ്, സൈപ്രസ്, 4 രാജ്യങ്ങൾ. ഹെക്സഗൺ എന്ന് പറയുമ്പോൾ 6 കോണ് വേണമല്ലോ. അതിൽ 4 എണ്ണമായി. 2 എണ്ണത്തിൻ്റെ പേര് നെതന്യാഹു പറഞ്ഞില്ല, പക്ഷേ അത് ഊഹിച്ചെടുത്തു ആൾക്കാർ. അത് UAE-യും ബഹ്റിനും ആയിരിക്കും. ചിലർ പറഞ്ഞു അങ്ങനെയല്ല, മൊറോക്കോയും സൗത്ത് സുഡാനുമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടം വരെ, ആഫ്രിക്ക വരെയൊക്കെ പോവുക. ശരി, ഏതായാലും റീസണബിളി വിദഗ്ധന്മാർ കൺക്ലൂഡ് ചെയ്തത് ഇത് ഒന്ന് UAE ആണെന്ന് ഉറപ്പാണ്, മറ്റത് ബഹ്റിനാവാം അല്ലെ ഖത്തറാവാം, വേറെ ആരെങ്കിലും ആകാം എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പാകിസ്ഥാനെയും തുർക്കിയെയും സൗദി അറേബ്യയും പുറത്തുകൂടെ ചുറ്റിപ്പിടിക്കാനായിട്ട് 6 രാജ്യങ്ങളുടെ ഒരു സഖ്യം താമസിയാതെ നിലവിൽ വരും. അപ്പോൾ ദേ അവർ ഒപ്പിടാൻ പോകുന്നു, നമ്മളെന്നാ ഒപ്പിടേണ്ടത് എന്ന് ആലോചിക്കാനാണ് നെതന്യാഹു മോദിയെ വിളിച്ചത്. മോദിയും മോശക്കാരനൊന്നുമല്ല കേട്ടോ. മോദിയോട് ഈ ഹെക്സഗണിൻ്റെ കാര്യം ചോദിച്ചു. പുറത്ത് മറ്റ് രാജ്യങ്ങളിൽ പോകുമ്പോൾ പത്രക്കാരുമായിട്ട് ഒക്കെ ഒരു ഇൻ്ററാക്ഷൻ ഉണ്ടല്ലോ. മോദിയൊന്നും വിട്ടു പറഞ്ഞില്ല. അത് അല്ല, അങ്ങനെ ഒരു പ്രപ്പോസലൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങളത് വെച്ചാൽ അത് ഇല്ലയെന്നല്ല, എന്നാൽ ഉണ്ടെന്ന് പറയാൻ അതിപ്പോൾ ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉരുണ്ടുകളി. നമ്മളിപ്പോൾ പഴയ പോലെ ഒന്നുമല്ല, നമ്മൾ നന്നായിട്ട് ഉരുണ്ടുകളി പെരണ്ടുകളിയൊക്കെ നടത്തുന്നുണ്ട് അന്താരാഷ്ട്രത്തിൽ. ഇപ്പം നമുക്കെന്ത് കാര്യമെന്ന്, നമുക്കെല്ലാവരെയും ആവശ്യമാണല്ലോ. അതുകൊണ്ട് ആരെ ആരെയും വെറുപ്പിക്കാതെ പോവുക എന്നുള്ളതാണ് നമ്മളുടെ ലൈൻ. പക്ഷേ ഈ പാകിസ്ഥാൻ ഇതുപോലെ സൗദിയുടെയും തുർക്കിയുടെയും ഒക്കെ സഹായം ഒക്കെ വാങ്ങിച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മളൊരു മുൻകരുതലെടുക്കണമല്ലോ. തുർക്കി ഏതായാലും പാകിസ്ഥാനെ സഹായിക്കും, സൗദി സഹായിക്കാനൊന്നും പോകുന്നില്ല. കരാറൊക്കെ അവിടെ കിടക്കട്ടെ എന്ന് പറയും, കാശ് എന്തെങ്കിലും കൊടുക്കും. അതിപ്പോഴും കൊടുക്കുന്നുണ്ട്. പിച്ചക്കാരനിൽ നിന്ന് സൗദിയാണ് പാകിസ്ഥാനെ വിളിച്ചത്, നീ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നത് പിച്ച തേണ്ടാനല്ലേടാ എന്ന് മുഹമ്മദ് ബിൻ സൽമാൻ മുഖത്ത് നോക്കി ചോദിച്ചാണ് ഷഹബാസ് ഷെരീഫിൻ്റെ. ഷഹബാസ് ഷെരീഫ് കരാറാണ് കിരാറാണെന്നൊക്കെ പറഞ്ഞ് കയറി ഇറങ്ങി നടക്കും സൗദിയിൽ. സൽമാൻ MBS പറഞ്ഞു, ഇയാൾ ഈ ഓരോ സാധനമൊക്കെ ആയിട്ട് വരുന്നത് അതിന് വേണ്ടിയിട്ടല്ല, അയാൾ കാശ് ചോദിക്കാൻ വരുന്നതാണ്, എന്തെങ്കിലും കൊടുത്ത് വിട്ടേക്കടാ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ. പിന്നെ പാകിസ്ഥാൻ ആകെ കൂടെ കൊടുക്കാനുള്ളത് എന്താ? പട്ടാളക്കാരാണ്. പട്ടാളത്തെ വിറ്റ് പുട്ടടിക്കുക എന്ന് കേട്ടിട്ടില്ല, ഇന്നുവരെ ഒരു രാജ്യവും അങ്ങനെ ചെയ്തതായിട്ട് കേട്ടിട്ടില്ല. പക്ഷേ പാകിസ്ഥാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. 18,000 പട്ടാളക്കാരെ സൗദിക്ക് കൊടുത്തിട്ടുണ്ട്, വേറൊരാൾ വേറൊരു രാജ്യത്തിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കിം ജോങ് ഉൻ, നോർത്ത് കൊറിയ, 10,000 പട്ടാളത്തെ റഷ്യയ്ക്ക് കൊടുത്തിട്ടുണ്ട് പുള്ളി. കാരണം ചാവാൻ ആൾ വേണ്ടെന്ന്, ഇതെന്തേ നിസ്സാര സംഗതിയാണ് യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സൗദിയുടെ ആളില്ല, ആളില്ല എന്നല്ല, ഉള്ള ആളിനെ കൊലയ്ക്ക് കൊടുക്കാൻ സൗദി തയ്യാറല്ല. അതുകൊണ്ട് ഒരു 18,000 വിടുറ സൗദി റിയാലിൽ പേയ്മെൻ്റ് തരാം. ആ സന്തോഷം. അപ്പോൾ 2,000 റിയാൽ ഒരു പട്ടാളക്കാരന് ശമ്പളം എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ട് 100 റിയാൽ അവന് കൊടുക്കും, ബാക്കി 1,900 റിയാൽ പാകിസ്ഥാൻ എടുക്കും. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അവരുടെ പോക്കറ്റിൽ പോകും. അസീം മുനീറിൻ്റെ വീതം, ഷഹബാസ് ഷെരീഫിൻ്റെ വീതം ഒക്കെ ആയിട്ട് ഇംഗ്ലണ്ടിൽ ഇവർ ഫ്ലാറ്റ് വീടൊക്കെ മേടിക്കും. അങ്ങനെയാണ് പാകിസ്ഥാൻ മേധാവികളൊക്കെ അവസാനം ഇംഗ്ലണ്ടിലാണ് അഭയം തേടാറുള്ളത്. ഇതൊക്കെയാണ് ഡിസൈൻ. എന്തു വാങ്ങിക്കോട്ടെ, പാകിസ്ഥാന് ആ കുശാലായി 18,000 പട്ടാളക്കാരെ വിറ്റു. ഇനിയും ഉണ്ട് പട്ടാളക്കാർ പാകിസ്ഥാൻ. എന്നാൽ പാകിസ്ഥാന് കിടക്കപ്പുറതിയുണ്ടോ? അതുമില്ല. ഒരു വശത്ത് പാക് ഓക്കുപ്പൈഡ് കാശ്മീർ, മറുവശത്ത് അഫ്ഗാനിസ്ഥാൻ, ഇപ്പുറത്ത് ബലൂചിസ്ഥാൻ. നാല് പാടുന്നും പാകിസ്ഥാന് കിടക്കപ്പുറതിയില്ല. ഇവരുടെ സഖ്യം ഉണ്ടാക്കി എന്തിനാ? ഇറാനെ പേടിച്ചിട്ടാണ്. ഇറാൻ ഇവരെ ചന്നം പിന്നെ ആക്രമിക്കുന്നു. പാകിസ്ഥാൻ ഒഴിച്ച് ആ ഏരിയയിലുള്ള സകല രാജ്യങ്ങളെയും ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. തുർക്കിയുടെ തലയിലും ഒരു മിസൈൽ അയച്ചിട്ടുണ്ട്. സൗദിയെ കണ്ടമാനം ഉപദ്രവിച്ചിട്ടുണ്ട്. അവരുടെ ഡീസാലിനേഷൻ പ്ലാന്റ്, ഏത് ഉപ്പുവെള്ളം നല്ല വെള്ളമാക്കുന്ന പ്ലാന്റ്, അത് നശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ റിഫൈനറി, ഫുജൈറ റിഫൈനറിയുടെ ഒരു ഭാഗം നശിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് നാശനഷ്ടങ്ങൾ. അതഭാഗ്യരാണ് സൗദികൾ കേട്ടോ. കയ്യിൽ കാശുണ്ടെങ്കിലും കിടന്നാൽ ഉറക്കമില്ലാത്ത അവസ്ഥയാണ്. നിങ്ങൾ സൗദിയുടെ കിടപ്പൊന്ന് ആലോചിച്ച് നോക്ക്. സൗദിയുടെ വടക്ക് കിഴക്ക് മൂലയ്ക്കാണ് ഈ നമ്മുടെ ഹോർമൂസ് കടലിടുക്ക്. തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്കാണ് ബാബേൽ മന്ദ് എന്ന കടലിടുക്ക്. അവിടെയാണ് സുന്നികളുടെ സാന്നിധ്യം. അപ്പുറത്ത് ജിബൂട്ടി, ഇപ്പുറത്ത് സന എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഹൂത്തികൾ, വടക്ക് കിഴക്ക് ഇറാൻ. ഇതാണ് സൗദിയുടെ അവസ്ഥ. എന്നാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ട് ഈസ്റ്റ് വെസ്റ്റ്, കിഴക്ക് പടിഞ്ഞാറ് ഒരു പൈപ്പ് ലൈൻ സൗദി പണ്ടേ പണിഞ്ഞു വെച്ചു. കപ്പാസിറ്റി അല്പം കുറവാണെങ്കിലും കുറേ എണ്ണ അതിലേക്ക് ചെങ്കടലിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ പൈപ്പ് ലൈന് 2 തവണ മിസൈൽ അയച്ചു ഇറാൻ. ഇറാനെ എന്തു ചെയ്യാൻ പോവാണ് ഇവർ? ഇറാൻ ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഗൾഫ് രാജ്യങ്ങൾ ആരും തന്നെ ഇറാനെ അങ്ങോട്ട് ആക്രമിച്ചിട്ടില്ല. ഒരു മിസൈൽ പോലും അയച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് വരുന്നത് തടഞ്ഞു എന്നുള്ളതല്ലാതെ അങ്ങോട്ടൊരാക്രമണം ഇവരാരും നടത്തിയിട്ടില്ല. അപ്പോൾ ഇനി സൗദി അത് ചെയ്യുമെന്നാണോ? ഒരു മിസൈൽ ഇവിടെ ഉണ്ട് താമസമേ ഉള്ളൂ, 100 മിസൈൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ഇറാൻ അങ്ങോട്ട് വരുന്ന മിസൈലുകൾ ഇറാൻ തടയാറില്ല. ഇറാൻ നേരത്തെ മുതൽ, ഇപ്പോൾ ഇറാന് ഇത്രയധികം മിസൈലുകൾ കയ്യിലിരിക്കുന്നത് അവർ ആക്രമിക്കാനല്ലാതെ പ്രതിരോധിക്കാനായിട്ട് ഒരു സാധനവും മിസൈലിൽ നിന്നല്ല ഒന്നും ഉപയോഗിക്കാറില്ല. മറ്റാരെങ്കിലും മിസൈലോ ബോംബോ ഇറാൻ്റെ നെഞ്ചത്തിട്ട് കഴിഞ്ഞാൽ അത് വീഴും, ആൾ ചാവും. ഇതാണ് ഇറാൻ്റെ പ്രിൻസിപ്പിൾ. ഇതിനെയൊക്കെ അസിമെട്രിക് വാർഫെയർ എന്നൊക്കെയാണ് ഇറാൻ വിളിക്കുന്നത്. കാരണം ആക്രമിക്കാൻ മാത്രം ആയുധം ഉപയോഗിക്കുക, പ്രതിരോധിക്കാൻ ഉപയോഗിക്കരുത്. ഒരു പ്രതിരോധവും വേണ്ട, മുടിയുന്നത് മുടിഞ്ഞു പോട്ടെ, മണ്ടാറടങ്ങട്ടെ. ഇതാണ്. ഇനിയിപ്പോൾ മുടിയാനൊട്ട് ബാക്കിയുമില്ല, പീച്ചക്കാരായി ഇറാൻ. അതുകൊണ്ട് അവർക്കിനി ഇപ്പോൾ ചാപ്പാട് കഴിച്ചില്ലെങ്കിൽ പോലും മിസൈൽ ബാക്കി അവരുടെ ഇരിപ്പുണ്ട്. അമേരിക്കയുടെ ആണെങ്കിൽ മിസൈൽ തീർന്നു തീർന്നു വരും. അങ്ങനെ ഒരു വാർത്ത വന്നു, ട്രംപ് കയറി ചൂടായി. ഇപ്പം ആരടാ ആ വാർത്ത കൊടുത്തത്? അവൻ ജയിലിൽ നിന്നിറങ്ങാൻ ഇച്ചിരി താമസിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സംഭവം വാർത്ത നിഷേധിക്കാൻ പറ്റിയില്ല. പിന്നെ വീണ്ടും ഇല്ലില്ല, അങ്ങനെ കുറവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടം പോലെയുണ്ട്, പച്ചവെള്ളം പോലെയാണ് നമ്മുടെ മിസൈൽ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് തട്ടി വിട്ടിട്ടുണ്ട്. പക്ഷേ ആശാൻ്റെ ഇല്ല, കുറവാണ്. കാരണം ഇറാൻ്റെ ഈ ടെക്നിക്ക് കാരണം ആർക്ക് വേണമെങ്കിലും ഇറാനിൽ ചെന്ന് മിസൈലിടാം, ബോംബിടാം. ഇറാനൊന്നും ചെയ്യില്ല. പക്ഷേ തിരിച്ചു പോകുന്ന വഴിക്ക് ഇറാൻ ഇവൻ്റെ അണ്ടം കീറി കളയും. അതാണ് ഇറാനിപ്പോൾ എടുത്തിരിക്കുന്ന പോളിസി. ഇതൊക്കെ ഉള്ളപ്പോൾ പോലും തുർക്കിയോ സൗദി അറേബ്യയോ പാകിസ്ഥാനോ വിചാരിച്ചാൽ ഇറാനൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യണമെങ്കിൽ ഇസ്രായേൽ, അമേരിക്കയൊക്കെ തന്നെ വേണം. ഇവർക്കൊന്നും അതിനുള്ള കപ്പാസിറ്റി ആയിട്ടില്ല. ഇനി പാകിസ്ഥാനെങ്ങാനും ഇറാനെ തൊട്ടാൽ, ഇറാൻ്റെ അരികത്താണ്, അയൽവക്കത്താണ് പാകിസ്ഥാൻ കിടക്കുന്നത് കേട്ടോ, ഭസ്മമാക്കി കളയും പാകിസ്ഥാൻ ഇറാൻ. പോരാഞ്ഞിട്ട് മറ്റേ ഷിയ സുന്നി, പാകിസ്ഥാൻ സുന്നിയാണ്, ഇവർ ഇറാൻ ഷിയയാണ്. ആ ഒരു വിരോധം വേറെ കിടപ്പുണ്ട്. സൗദിയും സുന്നിയാണ്, ഇയാൾ തുർക്കിയും സുന്നിയാണ്. സൗദിയാണോ തുർക്കിയാണോ ലോക മുസ്ലിങ്ങളുടെ നേതാവെന്നുള്ള തർക്കം വേറെ കിടക്കുന്നു. അതിടയ്ക്കിടയ്ക്ക് പൊങ്ങി വരാറുണ്ട്. കാരണം മക്ക മദീനയുടെയൊക്കെ ഉടമസ്ഥനായ മുഹമ്മദ് ബിൻ സൽമാൻ അല്ലേ ലോക മുസ്ലിങ്ങളുടെ നേതാവാകേണ്ടത്? അതെ. എന്നാൽ പണ്ടുമുതലേ ഖലീഫ എന്ന് പറഞ്ഞാൽ തുർക്കിയിലെ ഖലീഫ, അതാണല്ലോ. ബാക്കി തമ്പുരാക്കന്മാരൊക്കെ തമ്പുരാക്കന്മാർ, പക്ഷേ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളാണ് തമ്പ്രാക്കൾ എന്ന് പറയുന്ന മാതിരി തുർക്കിയിലെ ഖലീഫയാണ് ഖലീഫ, ബാക്കിയുള്ളതൊക്കെ വെറും ഖലീഫ. ഇതാണ് തുർക്കിയുടെ വാദം. എന്ത് ഭയങ്കരമുണ്ട്, അങ്ങനെയും ഒരു യുദ്ധമൊക്കെ നിലവിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കുഴഞ്ഞു മറിഞ്ഞ ഒരു അന്തരീക്ഷമാണ്. ഹോർമുസ് കടലിടുക്കിൽ 150 കപ്പലുകളാണ് ശരാശരി പൊക്കോണ്ടിരുന്നത് സമാധാനകാലത്ത്. ഇന്നലെ പോയിരിക്കുന്നത് 2 കപ്പലാണ്. ബാബൽ മന്ദേബ് വഴിക്ക് 40 കപ്പലുകൾ പൊക്കോണ്ടിരുന്നു, ഒരേ ഒരു കപ്പലാണ് ഇന്നലെ പോയിരിക്കുന്നത്. വീണ്ടും ഒരു എണ്ണ ഷോർട്ടേജിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും അങ്ങനെ ഒരു ഷോർട്ടേജ് വന്നാൽ പോലും പിടിച്ചു നിൽക്കാനുള്ള സാമർഥ്യവും കെട്ടേണ്ടടുത്ത് കെട്ടിയും പിടിക്കേണ്ടടുത്ത് പിടിച്ചും ഒക്കെ നമ്മൾ, ഏതായാലും ഇങ്ങനെ ഒരു ക്രൈസിസ് ഈ 2 കടലിടുക്കും അങ്ങ് അടഞ്ഞു പോയെന്ന് വെച്ചു പണ്ടാറടങ്ങാനായിട്ട്, അപ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള എണ്ണ പിണ്ണാക്ക് പരുത്തിക്കുരു ഇതുപോലത്തെ ഏർപ്പാടുകളൊക്കെ നരേന്ദ്രമോദി ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് ആ മനുഷ്യനെ എൻ്റെ അമ്മയെ തെറിവിളിയുടെ ബഹളമാണ്. പുള്ളി വിശാലഹൃദയനായിട്ട് ക്ഷമിച്ചു. കാരണം ഇതിന് ഈ ഇമ്പ്രിക്കാ പിള്ളേരുടെ പിന്നാലെ ആ കേസെടുക്കാനും പിടിക്കാനും ഒക്കെ പോയി എനർജി കളയാൻ പറ്റുമോ? നമുക്കതിലും വലിയ പ്രശ്നങ്ങൾ നിൽക്കുന്നു. അതുകൊണ്ടായിരിക്കാം ആ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ 4 തേർ പറഞ്ഞു പിള്ളേർ വിട് എന്നൊക്കെ ആശാൻ ഒരു നിലപാടെടുക്കാൻ കാരണം ഇതായിരിക്കാം. കാരണം ദേർ ആർ ഹയർ ഇഷ്യൂസ് ടു ബി ഡിസ്കസ്ഡ് ടു ബി സോൾവ്ഡ്. നരേന്ദ്രമോദിക്ക് അതിന് കഴിയും എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു.